2024 March 5 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കൊടും വേനലിൽ കുടിവെള്ളത്തിന് നെട്ടോട്ടം. കൊമ്പും തുമ്പിയും ബംഗ്ദയിൽ നിന്ന് ബാസിപ്പാങ്ങിൽ എഴുതുന്നു. കുംഭം പാതി പിന്നിട്ടിട്ടും വേനൽ മഴ വ്യാപകമായി പെയ്തില്ല. അതിനിടെ പെട്ടെന്ന് ഉയർന്ന കൊടും ചൂടും ഭൂഗർഭ ജലവിധാനം പൊടുന്നതിനെ താഴ്ന്നതോടെ ജില്ല രൂക്ഷമായ വരൾച്ചയിലേക്കും കുടിവെള്ള ക്ഷാമത്തിലേക്കും. മലയോര മേഖലകളിലും തീര മേഖലകളിലും കിണറുകൾ വറ്റിത്തുടങ്ങി. പൈപ്പ് വെള്ളം ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടി. ലോറികളിലും മറ്റുമാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നത്. കുടിവെള്ളം എത്തിക്കാൻ സ്വകാര്യ ഏജൻസികളും വ്യാപകമായി രംഗത്തുണ്ട്. കുഴൽക്കിണറുകളും വ്യാപകമാകുകയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് പോലും 100+ ഡ്രില്ലുകൾ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. കുഴൽക്കിണറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും രൂക്ഷമായ ജലപ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. കുഴൽക്കിണറുകൾ മൂലം മണ്ണിന്റെ പ്രതലത്തിൽ നിന്നുള്ള ഉറവകൾ കുറയും. ഭൂരിഭാഗം കുഴൽക്കിണറുകളിലും മണ്ണിന്റെ പ്രതലം കഴിഞ്ഞ് പാറകൾ തുരന്നാണ് പൈപ്പിടുന്നത്. ഇതിനാൽ തൊട്ടടുത്തുള്ള കിണറുകളിലെ വെള്ളം വരെ താഴ്ന്നു പോകും. ജില്ലാ ഭൂജല വകുപ്പ് ഓഫീസിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷമേ കുഴൽക്കിണറുകൾ പാടൂ ഉള്ളൂവെന്നാണ് നിയമമെങ്കിലും ഇതൊന്നും പാലിക്കാറില്ല. ലോറികളിൽ ഡ്രില്ലറുകളുമായി എത്തുന്നവർ രാത്രിയാണ് കുഴൽക്കിണർ കുഴിക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും പൂർത്തിയാക്കി സ്ഥലം വിടും. തമിഴ്നാട് നിന്നുള്ള സംഘങ്ങളാണ് കൂടുതലും വരുന്നത്. ട്രാക്ടർ, ലോറി എന്നിവയിൽ ഘടിപ്പിച്ച യന്ത്രങ്ങളുമായി എത്തിയാണ് കിണർ നിർമ്മാണം. ശരാശരി 250 വരെ കുഴിച്ച് പൈപ്പിടുന്നതിന് 80,000 വരെ ഈടാക്കാറുള്ളത്. കണക്കില്ലാത്ത ഉപയോഗം. ഒരാൾക്ക് ഒരു ദിവസം 100 L വെള്ളം വേണമെന്നതാണ് ശാസ്ത്രീയ രീതി. എന്നാൽ വേനലായതിനാൽ ഇതിന്റെ 2-3 മടങ്ങ് കൂടുതൽ വേണ്ടിവരുന്നുണ്ട്. ജല ഉപഭോഗത്തിൽ കേരളീയർക്ക് കൈയും കണക്കും ഇല്ലെന്ന് ചുരുക്കം. ഡാമുകളിൽ ശരാശരിയേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ് ജലനിരപ്പ്. തൃശൂർ നഗരത്തിലും കോർപ്പറേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമം ഉണ്ട്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ കൌൺസിൽ കുടിവെള്ളക്ഷാമത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ഘടിപ്പിച്ചിരുന്നു. ഒരു മാസക്കാലമായി കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ വലയുകയാണെന്നും അടിയന്തര പ്രാധാന്യത്തോടെ കുടിവെള്ളം ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസിനൊപ്പം BJP കൌൺസിലർമാർ കൌൺസിൽ ഹാളിൽ കുടവുമായി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. അമർ ഫണ്ടിൽ നിന്നും കോടികൾ എടുത്തിട്ട് കുടിവെള്ളം നൽകാൻ കോർപ്പറേഷൻ കഴിഞ്ഞില്ലെന്നാണ് പരാതി. കരിഞ്ഞുണങ്ങി കൃഷിയിടങ്ങൾ. മുണ്ടകൻ പാടശേഖരങ്ങളിൽ വെള്ളം കുറഞ്ഞതോടെ നെല്ലിന് വിളവ് കുറഞ്ഞു. വൈക്കോലിന് വിലയിടിഞ്ഞതും തിരിച്ചടിയായി. കൊയ്ത്തിനിടെ നെൽമണികൾ പാടശേഖരങ്ങളിൽ വൻതോതിൽ വീണിരുന്നു. തോടുകൾ വറ്റിയതോടെ പുന്നയൂർ കുളത്ത് കുട്ടാടൻ പാടശേഖരത്തിലെ നെൽകൃഷിയും പ്രതിസന്ധിയിലാണ്. തോട്ടിൽ വലിയ കുഴിയെടുത്ത് വെള്ളമൂറ്റിയാണ് കർഷകർ പാടത്തേക്ക് അടിക്കുന്നത്. വേനൽ കനക്കുന്നതോടെ തീരെ വെള്ളം കിട്ടാതെ വരും. അനധികൃത ജലസംഭരണം മൂലം നെൽകൃഷിക്ക് വെള്ളം ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ അനധികൃതമായി വെള്ളം ശേഖരിക്കുന്ന പാടശേഖര സമിതികൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ വ്യക്തമാക്കിയിരുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ അനധികൃതമായി വെള്ളം സംഭരിക്കുന്നില്ലെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ടീം രൂപീകരിച്ച് സന്ദർശനം നടത്തി ഉറപ്പാക്കണം. ഇത്തരം പാടശേഖര സമിതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്ത കൃഷി ഓഫീസർമാർക്കെതിരെ നടപടി സ്വീകരിക്കും. സാമ്പത്തിക പ്രതിസന്ധി. അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ജലജീവൻ മിഷൻ പദ്ധതി ഇഴയുകയാണ്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ കാലാവധി തീരാൻ 1 മാത്രം ശേഷിക്കെ 52% പ്രവൃത്തിയിൽ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ശരാശരിയേക്കാൾ താഴ്ന്ന നിലയിലാണ് ജില്ലയിലെ പ്രവർത്തനം. 2019 ആരംഭിച്ചെങ്കിലും ആ വർഷം പദ്ധതിയുമായി മുന്നോട്ട് പോയിരുന്നില്ല. 10% ഗുണഭോക്താവും ബാക്കി വരുന്ന 90% പാതി വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ചെലവ് വഹിക്കുന്നതാണ് പദ്ധതി. ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 L വെള്ളം എന്ന വിധമായിരുന്നു ജലജീവൻ പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തത്. എന്നാൽ സംസ്ഥാന സർക്കാർ 100 L ജലം എന്നാക്കിയപ്പോൾ ബാക്കി തുക സംസ്ഥാനം കണ്ടെത്തേണ്ട സ്ഥിതിയിലായി. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും പൈപ്പിട്ട് കണക്ഷൻ നൽകിയെങ്കിലും വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കരാറുകാർക്ക് കുടിശ്ശിക ഉള്ളതിനാൽ ടെൻഡർ എടുക്കാനും ആളില്ലാത്ത സ്ഥിതിയുണ്ട്. പൈപ്പിടൽ നടക്കുന്നുണ്ടെങ്കിലും വെള്ളം എത്തിക്കുന്നതിനുള്ള പ്ലാന്റുകളുടെ നിർമ്മാണം പലയിടത്തും ആരംഭിച്ചിട്ടില്ല. ദേശമംഗലം പോലുള്ള പഞ്ചായത്തുകളിൽ ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി. എന്നാൽ പ്ലാന്റ് നിർമ്മിക്കാനുള്ള സ്ഥലം പോലും കണ്ടെത്താനായില്ല. PG അമർ പദ്ധതി പ്രകാരം പ്ലാന്റ് സ്ഥാപിച്ചതിനാൽ കോർപ്പറേഷൻ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കാൻ സഹായകമായി. സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പദ്ധതി ലക്ഷ്യം കാണാൻ കാലതാമസം എടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജലജീവൻ മിഷന്റെ ഉടമസ്ഥാവകാശം തദ്ദേശ സ്ഥാപനങ്ങളിൽ ആണെങ്കിലും നിർവഹണം നടത്തുന്നത് ജല അതോറിറ്റിയാണ്. വേനൽക്കാലമാണ് പൈപ്പിടലിന് ഏറ്റവും അനുയോജ്യമായ സമയം. വർഷക്കാലത്തും മറ്റ് തീരപ്രദേശങ്ങളിൽ പദ്ധതി നടപ്പാക്കാൻ പ്രയാസകരമാണ്. പദ്ധതി പൂർത്തീകരണം ദേശീയതലത്തിൽ 74%, കേരളത്തിൽ 56%, തൃശൂരിൽ 52%. എന്തായാലും ഈ വേനൽ കേരളത്തെ ചെന്നെത്തിക്കുന്നത് ഗുരുതര പ്രതിസന്ധിയിലേക്കാണെന്ന് ചുരുക്കം.